ദൈവനാമത്തിനു മഹത്വം. ഇന്ന് ജൂലൈ മാസം 16-ാം തീയതി. ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി പഴയ നിയമ ഭാഗത്തു നിന്നും സങ്കീർത്തനങ്ങൾ 19:20-21 വായിക്കുന്നു. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകൽ പകലിനെ വാക്കുപൊഴിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. ഭൂമിയിൽ എല്ലായിടവും അതിൻ്റെ അളവ് നൂലും ഭൂതലത്തിൻ്റെ അറ്റത്തോളം അതിൻ്റെ വചനങ്ങളും ചെല്ലുന്നു. അവിടെ അവൻ സൂര്യന് ഒരു കൂടാരം അടിച്ചിരിക്കുന്നു, അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളന് തുല്യം. വീരനെ പോലെ തൻ്റെ ഓട്ടം മൂടുവാൻ സന്തോഷിക്കുന്നു. ആകാശത്തിൻ്റെ അറ്റത്ത് നിന്ന് അതിൻ്റെ ഉദയവും അറുതി വരെ അതിൻ്റെ അയനവും ആകുന്നു. അതിൻ്റെ ഉഷ്ണം ഏൽക്കാതെ മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത്, അത് എന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേൻകട്ടയിലും മധുരമുള്ളവ. അടിയനും അവയിൽ പ്രബോധനം ലഭിക്കുന്നു. അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ. സ്വമേധാ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. അവ എൻ്റെ മേൽ വാഴരുതേ. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനും ആയിരിക്കും. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ. സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ. നിന്റെ വഴിപാടുകളൊക്കെയും അവൻ ഓർക്കട്ടെ. നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും, ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ കൂടി ഉയർത്തും. യഹോവ നിന്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ. യഹോവ തൻ്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു. അവൻ തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തൻ്റെ വലങ്കയുടെ രക്ഷാകരമായ വീര്യപ്രവൃത്തികളാൽ അവൻ ഉത്തരമരുളും. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അവർ കുനിഞ്ഞു വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. യഹോവേ, രാജാവിനെ രക്ഷിക്കണമേ. ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളയണമേ. യഹോവേ, രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു. നിന്റെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു. അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി. അവൻ്റെ അധരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല. നന്മയുടെ അനുഗ്രഹങ്ങളാൽ നീ അവനെ എതിരേറ്റു. തങ്കക്കിരീടത്തെ അവൻ്റെ തലയിൽ വെക്കുന്നു. അവൻ നിന്നോട് ജീവനെ അപേക്ഷിച്ചു, നീ അവന് കൊടുത്തു. എന്നേക്കുമുള്ള ദീർഘായുസ്സിനെ തന്നെ. നിന്റെ രക്ഷയാൽ അവൻ്റെ മഹത്വം വലിയത്. മാനവും തേജസ്സും നീ അവനെ അണിയിച്ചു. നീ അവനെ എന്നേക്കും അനുഗ്രഹ സമൃദ്ധിയാക്കുന്നു. നിന്റെ സന്നിധിയിലെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിക്കുന്നു. രാജാവ് യഹോവയിൽ ആശ്രയിക്കുന്നു. അത്തിനതിൻ്റെ കാരുണ്യം കൊണ്ട് അവൻ കുലുങ്ങാതിരിക്കും. നിന്റെ കൈ നിന്റെ സകല ശത്രുക്കളെയും കണ്ടുപിടിക്കും. നിന്റെ വലം കൈ നിന്നെ പകയ്ക്കുന്നവരെ പിടികൂടും. നിന്റെ പ്രത്യക്ഷതയുടെ കാലത്ത് നീ അവരെ തീച്ചൂളയെ പോലെയാക്കും. യഹോവ തൻ്റെ ക്രോധത്തിൽ അവരെ വിഴുങ്ങിക്കളയും. തീ അവരെ ദഹിപ്പിക്കും. നീ അവരുടെ ഫലത്തെ ഭൂമിയിൽ നിന്നും അവരുടെ സന്തതിയെ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ നിന്നും നശിപ്പിക്കും. അവർ നിനക്ക് വിരോധമായി ദോഷം വിചാരിച്ചു, തങ്ങളാൽ സാധിക്കാത്ത ഒരു ഉപായം നിരൂപിച്ചു. നീ അവരെ പുറം കാട്ടുമാറാക്കും. അവരുടെ മുഖത്തിന് നേരെ അസ്ത്രം ഞാണിന്മേൽ തൊടുക്കും. യഹോവേ, നിന്റെ ശക്തിയിൽ ഉയർന്നിരിക്കണമേ. ഞങ്ങൾ പാടി നിന്റെ ബലത്തെ സ്തുതിക്കും. ഇന്നത്തെ പുതിയ നിയമ വായനാഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായം, അതിൻ്റെ 21 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ. ഇത് കഴിഞ്ഞിട്ട് പൗലോസ് മക്കദോനിയിലും അഖായയിലും കൂടി കടന്ന് യെരൂശലേമിലേക്ക് പോകണമെന്ന് മനസ്സിൽ നിശ്ചയിച്ചു. ഞാൻ അവിടെ ചെന്ന ശേഷം റോമയും കാണണമെന്ന് പറഞ്ഞു. തനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവരിൽ തീമോത്തിയോസ്, എരസ്തോസ് എന്ന രണ്ടുപേരെ മക്കദോനിയിലേക്ക് അയച്ചിട്ട് തൻ കുറേ കാലം ആസിയിൽ താമസിച്ചു. ആ കാലത്ത് ഈ മാർഗത്തെ ചൊല്ലി വലിയ കലഹമുണ്ടായി. വെള്ളികൊണ്ട് അർത്തമീസ് ദേവിയുടെ ക്ഷേത്ര രൂപങ്ങളെ തീർക്കുന്ന ദെമേത്രിയോസ് എന്ന തട്ടാൻ തൊഴിൽക്കാർക്ക് വളരെ ലാഭം വരുത്തി വന്നു. അവൻ അവരെയും ആ വകയിൽ ഉൾപ്പെട്ട വേലക്കാരെയും കൂട്ടിവരുത്തി. പുരുഷന്മാരെ, നമ്മുടെ സമ്പാദ്യം ഈ തൊഴിൽ കൊണ്ടാകുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമല്ലോ. എന്നാൽ ഈ പൗലോസ് എന്നവൻ കയ്യാൽ തീർത്തത് ദേവന്മാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് എഫസോസിൽ മാത്രമല്ല മിക്കവാറും ആസിയിലൊക്കെയും വളരെ ജനങ്ങളെ സമ്മതിപ്പിച്ച് മറിച്ചു കളഞ്ഞു എന്ന് നിങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നുവല്ലോ. അതിനാൽ നമ്മുടെ ഈ കാര്യം ആക്ഷേപത്തിലാകുവാൻ അടുത്തിരിക്കുന്നതുമല്ലാതെ അർത്തമീസ് മഹാദേവിയുടെ ക്ഷേത്രം ഏതുമില്ല എന്ന് വരികയും ആസ്യ മുഴുവനും ഭൂതലവും ഭജിച്ചു പോരുന്നവളുടെ മഹാത്മ്യം ഒടുങ്ങിപ്പോകുകയും ചെയ്യും എന്ന് പറഞ്ഞു. അവർ ഇത് കേട്ട് ക്രോധം നിറഞ്ഞവരായി. എഫേസരുടെ അർത്തമീസ് മഹാദേവി എന്ന് ആർത്തു. പട്ടണം മുഴുവനും കലഹം കൊണ്ട് നിറഞ്ഞു. അവർ പൗലോസിന്റെ കൂട്ടുയാത്രക്കാരായ ഗായോസ് അരിസ്തർഹോസ് എന്ന മക്കദോനിയെ പിടിച്ചുകൊണ്ട് രംഗസ്ഥലത്തേക്ക് ഒരുമനപ്പെട്ട് പാഞ്ഞു ചെന്നു. പൗലോസ് ജനസമൂഹത്തിൽ ചെല്ലുവാൻ ഭാവിച്ചാറേ, ശിഷ്യന്മാർ അവനെ വിട്ടില്ല. ആസ്യ അധിപന്മാരിൽ ചിലർ അവൻ്റെ സ്നേഹിതന്മാരാകിയാൽ രംഗസ്ഥലത്ത് ചെന്നു പോകരുത് എന്ന് അവരും അവൻ്റെ അടുക്കൽ ആളയച്ച് അപേക്ഷിച്ചു. ജനസംഘം കലക്കത്തിലായി മിക്കപേരും തങ്ങൾ വന്നുകൂടിയ സംഗതി എന്തെന്ന് അറിയാകിയാൽ ചിലർ ഇങ്ങനെയും ചിലർ അങ്ങനെയും ആർത്തു. യഹൂദന്മാർ മുൻപോട്ട് ഉന്തിക്കൊണ്ടുവന്ന അലക്സാണ്ടറിനെ പുരുഷാരത്തിൽ ചിലർ സംസാരിപ്പാൻ ഉത്സാഹിപ്പിച്ചു. അലക്സാണ്ടർ ആംഗ്യം കാട്ടി ജനസമൂഹത്തോട് പ്രതിപാദിപ്പാൻ ഭാവിച്ചു. എന്നാൽ അവൻ യഹൂദനെന്ന് അറിഞ്ഞപ്പോൾ എഫേസരുടെ അർത്തമീസ് മഹാദേവി എന്ന് എല്ലാവരും കൂടി 2 മണിനേരത്തോളം ഏകശബ്ദത്തോടെ ആർത്തുകൊണ്ടിരുന്നു. പിന്നെ പട്ടണമേനവൻ പുരുഷാരത്തെ അമർത്തി പറഞ്ഞത്, എഫേസ്യ പുരുഷന്മാരെ, എഫസോസ് പട്ടണം അർത്തമീസ് മഹാദേവിക്കും ദ്യോവിൽ നിന്ന് വീണ ബിംബത്തിനും ക്ഷേത്രപാലക എന്ന് അറിയാത്ത മനുഷ്യനാർ. ഇത് എതിർമൊഴിയല്ലാത്തതാകിയാൽ നിങ്ങൾ തിടുക്കമായി ഒന്നും ചെയ്യാതെ അടങ്ങിപ്പാർക്കേണ്ടതാകുന്നു. ഈ പുരുഷന്മാരെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നുവല്ലോ. അവർ ക്ഷേത്രം കവർച്ച ചെയ്യുന്നവരല്ല, നമ്മുടെ ദേവിയെ ദുഷിക്കുന്നവരുമല്ല. എന്നാൽ ദെമേത്രിയോസിനും കൂടെയുള്ള തൊഴിൽക്കാർക്കും വല്ലവന്റെയും നേരെ ഒരു സംഗതിയുണ്ടെങ്കിൽ വിസ്താര ദിവസങ്ങൾ വെച്ചിട്ടുണ്ട്, ദേശാധിപതികളുമുണ്ട്, തമ്മിൽ വ്യവഹരിക്കട്ടെ. വേറെ കാര്യം ചൊല്ലിയാകുന്നു വാദമെങ്കിൽ ധർമ്മസഭയിൽ തീർക്കാമല്ലോ. ഇന്നത്തെ കലഹത്തിന് കാരണമില്ലാകിയാൽ അത് നിമിത്തം നമ്മുടെ പേരിൽ കുറ്റം ചുമത്തുവാനിടയുണ്ട് സ്പഷ്ടം. ഈ ആൾക്കൂട്ടത്തിന് ഉത്തരം പറവാൻ നമുക്ക് വക ഒന്നുമില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞ് അവൻ സഭയെ പിരിച്ചുവിട്ടു.
ദൈവനാമത്തിന് മഹത്വം. ഇന്ന് നാം വായിച്ച 19-ാം സങ്കീർത്തനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തന പ്രമാണിക്ക് ദാവീദിന്റെ ഒരു സങ്കീർത്തനം എന്ന തലക്കെട്ടോടുകൂടിയാണ് 19-ാം സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ സങ്കീർത്തനക്കാരൻ പ്രപഞ്ചത്തെ നോക്കിക്കണ്ടുകൊണ്ട് അതിൻ്റെ സൃഷ്ടാവായ സകലത്തെയും സൃഷ്ടിച്ച മനോഹരമായി ഇത്ര ഭംഗിയായി സകലത്തെയും സൃഷ്ടിച്ച ക്രമീകരിച്ച ഒരു സൃഷ്ടാവാം ദൈവത്തെ ഓർക്കുന്ന ഭാഗങ്ങൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. 1-ാം വാക്യം പറയുന്നു, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശത്തെ കാണുമ്പോൾ സങ്കീർത്തനക്കാരൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇത്ര ഭംഗിയായി വിശാലമായി നിൽക്കുന്ന ഈ ആകാശം സർവശക്തനായ അതിൻ്റെ സൃഷ്ടാവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു, അവൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആ ഒരു നിലയിൽ സങ്കീർത്തനക്കാരൻ അതിനെ കാണുന്നു. തുടർന്ന് വായിക്കുമ്പോൾ, പകലാകട്ടെ രാത്രിയാകട്ടെ ഇവയൊക്കെയും വാക്കും ഭാഷണവും ഇല്ലാതെ വിളിച്ചു പറയുന്ന കാര്യം, ഇങ്ങനെ കാര്യങ്ങൾ ക്രമീകരിച്ച പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പ്രപഞ്ചത്തെ ആക്കി വെച്ച ആ സൃഷ്ടാവാം ദൈവത്തെ ഇവയൊക്കെയും വിളിച്ചറിയിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. പ്രപഞ്ചം ഒരു പുസ്തകമാണെങ്കിൽ ആ പുസ്തകം വിളിച്ചറിയിക്കുന്ന ഒരു ദൈവത്തെ സങ്കീർത്തനക്കാരൻ പറയുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതിൻ്റെ 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ സങ്കീർത്തനക്കാരൻ അല്പം വ്യത്യാസം അവിടെ വരുത്തുന്നുണ്ട്. ഇവിടെ ന്യായപ്രമാണത്തെക്കുറിച്ചാണ് പറയുന്നത്. 7-ാം വാക്യത്തിൽ പറയുന്നു, യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്. ഇതുവരെ പറഞ്ഞ ആ സർവശക്തനായ ദൈവത്തെ, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തെ യഹോവ എന്ന പേരോടുകൂടെ സങ്കീർത്തനക്കാരൻ പറയുന്നു. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, തന്റെ ജനത്തിന് അനുഷ്ഠിക്കുവാൻ പ്രമാണിക്കുവാൻ കൽപ്പനകളാക്കി ദൈവം കൊടുത്ത ദൈവത്തിൻ്റെ ന്യായപ്രമാണം, അതിനെ തികവുള്ളതെന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. ഇവിടെ ഉപയോഗിക്കുന്ന വാക്ക് യഹോവ എന്ന വാക്കാണ്, ദ ലോർഡ്. യഹോവ എന്ന് പറയുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന, ഇതുവരെ പ്രപഞ്ചത്തെ നോക്കിക്കൊണ്ട് അതിൻ്റെ പിന്നിൽ ദൈവം എന്ന വാക്കിൽ ദൈവത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ, ഇവിടെ യഹോവ എന്ന പേരോടുകൂടി ആ ദൈവത്തെ മനസ്സിലാക്കി കൊടുക്കുന്നു. തന്നെ അനുഗമിക്കുന്ന, തന്നിൽ വിശ്വസിക്കുന്ന, മനുഷ്യർക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ ഒരു യഹോവയെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇതാണ്, ന്യായപ്രമാണ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ ശ്രദ്ധിച്ചാൽ അവയൊക്കെയും തികവുള്ളതാ. പ്രപഞ്ചത്തെ നോക്കുമ്പോൾ ദൈവം തികവുള്ളതാക്കി അതിനെ നിർമ്മിച്ചുവെങ്കിൽ, സൃഷ്ടിച്ചുവെങ്കിൽ, ന്യായപ്രമാണത്തെ നോക്കുമ്പോൾ യഹോവ അതും തികവുള്ളതായി തന്നെ മനുഷ്യർക്ക് നൽകിയിരിക്കുന്നു. അതിൻ്റെ മാധുര്യത്തെ വർണ്ണിക്കുന്ന യഹോവയുടെ കൽപ്പനകളുടെ മാധുര്യം അത് വിളിച്ചറിയിക്കുന്ന ഭാഗങ്ങളായിട്ട് സങ്കീർത്തനക്കാരൻ ഈ ഭാഗങ്ങൾ ഓരോന്നും പറഞ്ഞിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ അവൻ പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ട് എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ഇന്നത്തെ ദൈവവചന ഭാഗം ശ്രദ്ധിച്ച പ്രിയമുള്ളവരെ, ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ള കാര്യം, സകലവും തികവുള്ളതാക്കി നിർമ്മിച്ച ദൈവം മനുഷ്യൻ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും, വാക്കും ഭാഷണവും കൂടാതെ ഈ പ്രപഞ്ചം മുഴുവൻ തന്നെ സൃഷ്ടിച്ച ഒരു ദൈവത്തെ വിളിച്ചറിയിക്കുന്നു എന്നതൊരു പരമാർത്ഥമാണ്. അതുപോലെ തന്നെ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം, തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി ദൈവം നൽകിയിട്ടുള്ള ന്യായപ്രമാണങ്ങളും കൽപ്പനകളും അതനുഷ്ഠിച്ചാൽ അതനുഗ്രഹമാണ്, അത് തികവുള്ളത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ നമുക്കും സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയുവാൻ ഇടയായിത്തീരും, എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ഈ നാളുകളിൽ നാം എന്തൊക്കെ ചെയ്താലും, ഏതെല്ലാം നിലയിൽ നാം പ്രവർത്തിച്ചാലും, അതൊക്കെയും ദൈവത്തിന് പ്രസാദകരമായി തീരുവാൻ ഇടയാകട്ടെ. അതിനായി നമുക്ക് കൂടുതൽ ശ്രമിക്കാം, ന്യായപ്രമാണത്തെ നമുക്ക് അനുഷ്ഠിക്കാം, അത് പ്രമാണിക്കാം. ദൈവം സഹായിക്കട്ടെ.